ദൈവനാമം മൗത്തുപടട്ടെ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പീലാത്താസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവനൊരു വാക്കിനും ഉത്തരം പറയായാൽ നാടുവാടി അത്യന്തം ആശ്ചര്യപ്പെട്ടു. വിശുദ്ധ മത്തായിയുടെസുവിശേഷം 27:13-14 വാക്യം. ഒരുപാട് മറുപടി പറയാൻ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്നു. വാർത്താ സമ്മേളനങ്ങൾ നടത്തി മറുപടി പറയാൻ മത്സരിക്കുന്നവരുടെ ഒരു കാലഘട്ടമാണ്. എന്നാൽ പീലാത്തോസിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കർത്താവ് ഒരു വാക്ക് പോലും ഉത്തരം നൽകുന്നില്ല. എല്ലാ ആരോപണങ്ങൾക്കും അപ്പോൾ തന്നെ മറുപടി പറയണമെന്ന് നാം ഇനി മത്സരിക്കരുത്. മറുപടി പറയാതിരുന്നാൽ, മൗനമായിരുന്നാൽ മൗനം സമ്മതമെന്നൊരു വ്യാഖ്യാനമുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാൾ മൗനത്തോട് നിൽക്കുക. ഒന്ന്, ചെയ്തു പോയ കുറ്റത്തെ ഓർത്ത് വളരെ നൊമ്പരപ്പെട്ട് ഇനി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കുറ്റബോധത്തോടുകൂടെ നിൽക്കുന്നതാണ് ഒന്ന്. രണ്ട്, മറുപടി പറഞ്ഞിട്ട് യാതൊരു വിധമായ കാര്യമില്ല, ആ മറുപടി ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലുമല്ല. അതുകൊണ്ട് മൗനം പാലിക്കുകയാണ്. ധീരമായ ചില മൗനങ്ങളുണ്ട്. യേശുവിനെ നോക്കി പീലാത്തോസ് വിസ്മയിച്ചു എന്ന് സുവിശേഷകന്മാർ ഒരേ സ്വരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:14 വാക്യം, മർക്കോസിന്റെ സുവിശേഷം 15:5. യേശുവിനെ കുറിച്ച് പറഞ്ഞ ഓരോ ആരോപണത്തിനും യേശു ഉത്തരം നൽകുന്നില്ല. മൗനത്തോടെ ധൈര്യസമേതം പിതാവിന്റെ ദൗത്യത്തെ ഏറ്റെടുക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നോമ്പിന്റെ കാലങ്ങളിൽ മറുപടി പറയാൻ നാം മത്സരിക്കേണ്ട ചില നിമിഷങ്ങളിൽ മൗനമായിരിക്കാൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എത്ര കുഴക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയ കർത്താവ് ഇവിടെ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്തുവിന്. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം യേശുവിനുണ്ട്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ എന്ന അവരുടെ ചോദ്യത്തിന് കർത്താവ് വളരെ കൃത്യതയോടുകൂടെ മറുപടി നൽകുന്നുണ്ട്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക എന്ന് അവരോട് മറുപടിയിലൂടെ മറുചോദ്യങ്ങളെ നേരിടുന്നുണ്ട് കർത്താവ്. ആരാണ് അയൽക്കാരെന്ന ചോദ്യത്തിന് കർത്താവ് കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ കർത്താവ് എന്തുകൊണ്ടാണ് പ്രതിക്കൂട്ടിൽ ഇവിടെ മൗനമായിരിക്കുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുവാൻ മത്സരിക്കേണ്ട ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം കൊടുക്കാവൂ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിനെ പോലെ ചില നിമിഷങ്ങളിൽ മൗനമായിരിക്കാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. കോടതി മുറികളിൽ മൗനം പാലിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൗത്യം വളരെ കൃത്യതയോടുകൂടെ ഏറ്റെടുക്കുകയാണ്. യേശുവിന് താം ചെയ്യാൻ പോകുന്നത് എന്താണെന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മൗനത്തിന്റെ അർത്ഥതലങ്ങളെ തിരിച്ചറിയുക. ദൈവമേ, നിന്റെ മൗനത്തിന്റെ അർത്ഥം എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ സ്വയം ബോധ്യത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാം അറിയുന്ന ദൈവത്തിന് മറുപടി കൊടുപ്പാൻ അനുവദിക്കുക. നാം ഇനി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ട വ്യത്യസ്തമായ വേറിട്ട വഴികളിലൂടെ പുത്രന്റെ മൗനത്തിന്റെ അർത്ഥതലങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ദൈവകരങ്ങളെ സമർപ്പിക്കും. അതെ, യേശു പീലാത്തോസിന്റെ പ്രതിക്കൂട്ടിൽ മൗനമായി നിൽക്കുന്നെങ്കിൽ പിതാവ് മറുപടി കൊടുക്കുന്നുണ്ട്. യേശുവിന്റെ മൗനത്തിന് പിതാവ് നൽകുന്ന മറുപടി കേൾക്കുന്നില്ലേ? കല്ലറ പിളരുന്ന സ്ഥലം, ഹല്ലേലിയ എന്ന ഗീതം പുത്രന്റെ മൗനത്തിന് സ്വർഗം നൽകുന്ന മറുപടിയാണ് ഉയർപ്പ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനാദിയോമേ സ്വർഗീയ നല്ല പിതാവ്, വ്യത്യസ്തമായ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ സഹനവടികളെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് മൗനമായിരിക്കാനുള്ള കൃപ നൽകണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.